നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? കടലിൽ പോയി വലയെറിഞ്ഞ് മീൻ പിടിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. ഒരു പുഴയോരത്തോ കടൽ തീരത്തോ ചൂണ്ടയിട്ടെങ്കിലും ഓസ്ട്രേലിയയിൽ ഒരു തൊഴിലോ സമയം കൊല്ലിയോ മാത്രമല്ല മീൻപിടുത്തം, മറിച്ച് ഇവിടുത്തെ സംസ്കാരത്തിന്റെ ജീവിത രീതിയുടെ തന്നെ ഒരു ഭാഗമാണെന്ന് പറയാം. എന്നാൽ പുതിയതായി കുടിയേറിയെത്തുന്നവർ ചൂണ്ടയുമെടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളൊക്കെയുണ്ട്. അവയാണ് ഇന്ന് ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയൻ വഴികാട്ടിയുമായി ഞാൻ ഡി ജോ ശിവദാസ്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ജീവിത രീതികളും ഒക്കെയാണ് ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റിലൂടെ SBS മലയാളം പതിവായി പങ്കുവയ്ക്കാറുള്ളത്. അവ മുടങ്ങാതെ കേൾക്കുക. ഓസ്ട്രേലിയൻ ജനതയിൽ 5-ൽ 1 പേരും മീൻപിടുത്തം ഒരു ശീലമാക്കിയവരാണ്. അതായത് ആധുനിക കാലത്ത് മനുഷ്യന്റെ ഹോബികളിൽ ഒരുപാട് മാറ്റമുണ്ടായെങ്കിലും സ്മാർട്ട് ഡിവൈസുകളും OTT പ്ലാറ്റ്ഫോമുകളുമെല്ലാം സമയം കൊല്ലികളായി അവതരിച്ചെങ്കിലും മീൻപിടുത്തത്തോടുള്ള ഭ്രമത്തിന് കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല. 2023-ൽ ഓസ്ട്രേലിയൻ സർക്കാർ തന്നെ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 42 ലക്ഷം ഓസ്ട്രേലിയക്കാർ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും മീൻപിടിക്കാനായി പോകാറുണ്ട് എന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ളവരുടെ മാത്രം കണക്കാണിത്. അതിൽ താഴെയുള്ളവരെ കൂടിയെടുത്താൽ എണ്ണം ഇനിയും കൂടും. ഓസ്ട്രേലിയൻ ജനതയുടെ ഘടനയിൽ, ജനവിധാനത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ ഒട്ടേറെ മാറ്റമുണ്ടായെങ്കിലും മീൻപിടുത്തം ഹോബിയാക്കിയവരുടെ തോത് കുറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണെന്ന് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ മത്സ്യബന്ധന ശാസ്ത്രജ്ഞൻ ആൻഡി മൂർ പറഞ്ഞു.
A survey of that kind has only been done twice in Australia. What was interesting between 2001 and the more recent survey was that the relative percentage of people that go fishing, which is about 20%, 1 in 5 people, maintained the same.
ഒട്ടേറെ കുടിയേറ്റ വിഭാഗങ്ങൾ മീൻപിടുത്തം ഹോബിയാക്കാനായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
We're seeing a really diverse group of Australians participate in recreational fishing. In some cases, a lot of that's traditional. They've got multiple generations of people doing that activity, and so when they come to Australia, they just continue to do that. We have a large economic exclusion zone where fishing can occur, the third largest in the world. So we have lots of access, we have lots of coastline, we have lots of rivers, and fishing seems to be a really popular activity, and it seems to be part of Australian culture.
ഓസ്ട്രേലിയയുടെ ഓരോ സംസ്ഥാനത്തും മത്സ്യബന്ധനത്തിന്, പ്രത്യേകിച്ചും ഹോബി എന്ന നിലയിലെ മത്സ്യബന്ധനത്തിന് വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ഏതു വലിപ്പത്തിലുള്ള മീൻ പിടിക്കാം, ഒരാൾക്ക് എത്ര വലിപ്പത്തിലുള്ള ബാഗിൽ മീൻ ശേഖരിക്കാം എന്നു തുടങ്ങി നിരവധി നിയമങ്ങളാണ്. നിശ്ചിത വലിപ്പത്തിൽ കുറഞ്ഞ മീനാണ് ചൂണ്ടയിൽ കുടുങ്ങുന്നതെങ്കിൽ അതിനെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ വിടണം. അതുപോലെ ചൂണ്ടയിൽ കുരുത്തിടേണ്ട ഇര എന്താകണം എന്നതിലും വ്യക്തമായ നിയമങ്ങളുണ്ടാകും. മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണം ചൂണ്ടയിലെ ഇരയാക്കരുത് എന്നാണ് പൊതുവിലെ നിയമങ്ങൾ. അതിനു പകരം പ്രാദേശികമായി ലഭിക്കുന്ന ഇരയോ ഫിഷിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇരയോ ഉപയോഗിക്കണം. ഇതിലും ഓരോ സംസ്ഥാനത്തും വ്യത്യാസങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ന്യൂ സൗത്ത് വെയിൽസിലെ റിക്രിയേഷണൽ ഫിഷിംഗ് അലയൻസിന്റെ പ്രസിഡന്റ് സ്റ്റാൻ കോൺസ്റ്റന്റാരസ് പറയുന്നു.
Every state is different and there are different rules around salt and fresh water. Every state has got different species, have also got different threatened species. Every state has also got different rules around the tackle you can use, the number of rods you can have out, the number of hooks. Some states prohibit the use of certain baits.
ഓരോ സംസ്ഥാനത്തെയും മത്സ്യബന്ധന നിബന്ധനകൾ ഓൺലൈനിൽ കണ്ടെത്താൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും വിവിധ ഭാഷകളിൽ ഈ വിവരങ്ങൾ നൽകുന്ന മൊബൈൽ ആപ്പുകളുമുണ്ട്. എന്നാൽ നിങ്ങൾ ആദ്യമായി ചൂണ്ടയിടാൻ പോവുകയാണെങ്കിൽ മത്സ്യബന്ധന സാമഗ്രികൾ വിൽക്കുന്ന കട തന്നെയാണ് വിവരങ്ങൾ ലഭിക്കാനുള്ള ആദ്യ സ്രോതസ്. ഇത്തരം കടകൾ വെറും ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമല്ലെന്നും മത്സ്യബന്ധനത്തെക്കുറിച്ചും അതിൽ പാലിക്കേണ്ട സുരക്ഷാ കടമ്പകളെക്കുറിച്ചും വിവരം നൽകുന്ന കമ്മ്യൂണിറ്റി ഹബ്ബുകൾ കൂടിയാണെന്നും സ്റ്റാൻ കോൺസ്റ്റന്റാർസ് ചൂണ്ടിക്കാട്ടി.
Whether you come from a non-English speaking background, you're a customer to them and they are always engaging, and the people at the local tackle shops are a really good source of information. They're patient, they're mostly fishermen as well, so yeah, we have got diverse rules around Australia. Definitely make the effort to go and find out.
പിന്നെ പല സംസ്ഥാനങ്ങളിലും ലൈസൻസും വേണം. മീൻ പിടിക്കാനും ലൈസൻസോ എന്നാണോ ചിന്തിക്കുന്നത്? ലൈസൻസ് കിട്ടാൻ എന്തായാലും ഡ്രൈവിംഗ് പരീക്ഷ പോലെ മീൻപിടുത്ത പരീക്ഷയൊന്നുമില്ല. എന്നാൽ മീൻപിടുത്തത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പു നൽകുന്ന ലൈസൻസ് പല സംസ്ഥാനങ്ങളിലും ആവശ്യമാണ്. സൗത്ത് ഓസ്ട്രേലിയ, ക്വീൻസ്ലാൻഡ്, നോർത്തേൺ ടെറിട്ടറി എന്നിവിടങ്ങളിൽ ലൈസൻസ് ആവശ്യമില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് വേണം. പക്ഷേ ലൈസൻസ് എടുക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റുകളെ തന്നെ ആശ്രയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് വിക്ടോറിയൻ ഫിഷിംഗ് അതോറിറ്റിയുടെ സിഇഒ ട്രെസ് ഡൌളിംഗ് മുന്നറിയിപ്പ് നൽകി.
It's really easy to get a fishing license in Victoria. It's about $36 for the year. But I have to give a warning. There are a number of sites that you get onto when you Google a fisheries license. So they're third parties charging $90 to $100. And a lot of these are overseas companies. And you will get a fishing license, but you'll pay three times what you should pay. It's a bit of a scam. And they make the sites look very much like it's a legitimate government site. So use your mobile phone, jump onto the fisheries authority, and it'll be really easy to do.
നിങ്ങൾക്ക് ഏതുതരം ചൂണ്ടയിടാം, ഏതുതരം വലവീശാം എന്നതിലും വ്യക്തമായ നിയമങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാതെ തെറ്റായ രീതിയിൽ മീൻപിടിക്കുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. അതേസമയം ബോധപൂർവം നിയമം തെറ്റിക്കുന്നവരെക്കാൾ അബദ്ധത്തിൽ അത് ചെയ്യുന്നവരാണ് ഭൂരിഭാഗവുമെന്ന് ഡൌളിംഗ് ചൂണ്ടിക്കാട്ടി.
So over 90% of our inspections, people are doing the right thing. And if they're not doing the right thing, it's by accident. Look, we've got some examples where people will see online a particular type of net, right? And the fact that you're able to buy that net online, they may believe that that means it's legal to use in Victoria, when in fact you can buy a lot of things online that are not legal to use in Victoria.
ഓസ്ട്രേലിയൻ സംസ്കാരത്തിന്റെ ഭാഗമായ ഹോബി എന്ന് പറയുമ്പോഴും മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട അപകടങ്ങളും പലതുമുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും അപകടകരമായ ഹോബി എന്നറിയപ്പെടുന്നത് റോക്ക് ഫിഷിംഗ് ആണ്. അതായത് കടൽ തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ നിന്ന് ചൂണ്ടയിട്ടുള്ള മത്സ്യബന്ധനം. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ 240-ലേറെ പേരാണ് റോക്ക് ഫിഷിംഗ് അപകടങ്ങളിൽ മരിച്ചത്. ഇതിൽ നല്ലൊരു ഭാഗം പേരും കുടിയേറ്റ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്. റിക്രിയേഷണൽ ഫിഷിംഗ് ഓസ്ട്രേലിയ എന്ന കൂട്ടായ്മ കുടിയേറ്റ സമൂഹങ്ങൾക്കായി ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പലതും നടത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും കുടിയേറ്റ സമൂഹങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്താത്തതാണ് അപകട കാരണമെന്ന് കോൺസ്റ്റന്റാറസ് പറഞ്ഞു.
I come from a migrant background, being Greek, so I know all the challenges of getting information to the migrant community. We have got really productive rock platforms in New South Wales that give a chance for families to put fresh fish on the table. But the pitfalls are huge. Someone who's relatively new to the sport walk down to the rocks and start fishing completely oblivious to the dangers.
അതുപോലെ റോക്ക് ഫിഷിംഗിന് പോകുമ്പോൾ ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായകരമാകും. കടൽ ശക്തമായ തിരയുണ്ടെങ്കിൽ റോക്ക് ഫിഷിംഗ് പൂർണ്ണമായി ഒഴിവാക്കുന്നതാകും നല്ലതെന്നും കോൺസ്റ്റന്റാർസ് പറയുന്നു.
Like if you really need to put a life jacket on because the seas are that big that you might get washed in, like you shouldn't be fishing there. It's a message we've been pushing for a very long time. If it's too rough, go home. Simple as that.
ഓസ്ട്രേലിയൻ സംസ്ഥാനങ്ങൾ തമ്മിൽ നിയമങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചൂണ്ടയിടാൻ പോകുമ്പോൾ എവിടെയും പാലിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അത് ഉത്തരവാദിത്തത്തോടെയും പരിഗണനയോടെയും ഇടപെടുക എന്നതാണ്. ഉദാഹരണത്തിന്, വലിപ്പം കുറഞ്ഞ മീൻ ചൂണ്ടയിൽ കുടുങ്ങിയാൽ എത്രയും വേഗം അതിനെ തിരികെ വെള്ളത്തിലേക്ക് വിടുക എന്നതും മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടം പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷം മാത്രം പോവുക എന്നതുമെല്ലാം പരിസ്ഥിതിയെയും മീൻപിടിക്കാനെത്തുന്ന മറ്റുള്ളവരെയും സഹായിക്കുന്ന കാര്യങ്ങളാകുമെന്ന് ഡൌളിംഗ് ചൂണ്ടിക്കാട്ടുന്നു.
So there's some really good practices. Obviously, some of those are to protect and look after the fish that you're releasing. Make sure that you don't keep them out of the water for very long. Make sure your hands are wet when you're releasing them. Make sure you don't leave litter around. When you go fishing, you want to think, when I come back here the next time, the place looks beautiful, it looks undamaged, and it looks protected. So don't leave your bait bags around. Don't leave broken fishing line around. Take those things with you and have that thinking about your family coming back there.
ഓസ്ട്രേലിയയിൽ മീൻപിടുത്തം ഒരു ഹോബിയാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിച്ചത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി കാര്യങ്ങൾ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളിലൂടെ SBS മലയാളം പങ്കുവയ്ക്കുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കുക. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും ഓസ്ട്രേലിയൻ വഴികാട്ടി ലഭിക്കും. അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റ് പിന്തുടരുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.